അധ്യായം 61 സക്കായ്. വിശുദ്ധ ലൂക്കോസ് 19:1-10. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു യെരിഹോവിലെത്തി. യോർദാന്റെ പടിഞ്ഞാറുള്ള സമതലത്തിൽ പണികഴിപ്പിക്കപ്പെട്ടിരുന്ന യെരിഹോ പട്ടണം സമശീതോഷ്ണ മേഖലയിലെ സമൃദ്ധമായ സസ്യജാലങ്ങളാൽ അനുഗ്രഹീതമായിരുന്നു. ഉറവകൾ ജലസേചനം നടത്തിയിരുന്ന യെരിഹോവിലെ ഈന്തപ്പനത്തോട്ടങ്ങൾ ആ പട്ടണത്തെ ഒരു മരതക ദ്വീപ് പോലെ മനോഹരമാക്കിയിരുന്നു. ജെറുസലേമിൽ നിന്ന് യെരിഹോവിലേക്കുള്ള പാത കടന്നുപോയത് അങ്ങിങ്ങായി ഉണ്ടായിരുന്ന വെള്ളാരം കുന്നുകളുടെയും പാറ പിളർപ്പുകളുടെയും ഇടയിലൂടെ ആയിരുന്നു. ജെറുസലേമിലെ പെരുന്നാളുകളിൽ സംബന്ധിക്കുവാൻ പോയ യാത്രാ സംഘങ്ങൾ യെരിഹോവിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള കാലഘട്ടം നഗരത്തിന് ഒരു ഉത്സവ പ്രതീതി നൽകി. യേശു ജെറുസലേമിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ ജനം വളരെ ഉത്സാഹഭരിതരായിരുന്നു. ലാസറിനെ ഉയർപ്പിച്ച റബി എത്തിയിരിക്കുന്നുവെന്ന് എല്ലായിടത്തും അറിഞ്ഞു. പുരോഹിതന്മാർ യേശുവിനെതിരായിട്ട് നടത്തുന്ന ഗൂഢാലോചനയെക്കുറിച്ചും ജനത്തിന് അറിവുണ്ടായിരുന്നിട്ടും യേശുവിനോട് അവർക്കുള്ളതായ ആദരവിന് ഒട്ടും കുറവില്ലായിരുന്നു. പുരാതന കാലം മുതൽ യെരിഹോ പട്ടണം പുരോഹിതന്മാർക്ക് പ്രത്യേക പരിഗണന നൽകിയിരുന്നു. യെരിഹോവിൽ ധാരാളം പുരോഹിതന്മാർ പാർത്തിരുന്നു. വിവിധ നിലകളിലുള്ള ജനം ആ പട്ടണത്തെ പ്രത്യേകത ഉള്ളതാക്കി തീർത്തു. സഞ്ചാരികൾ ധാരാളം ഈ നഗരത്തെ സന്ദർശിച്ചിരുന്നു. റോമാക്കാരായ ഉദ്യോഗസ്ഥന്മാരും സൈനികരും വിദേശികളും ഈ നഗരത്തിലുണ്ടായിരുന്നു. ചുങ്കപ്പിരിവുകാരും അവിടെ പാർത്തിരുന്നു. ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നു സക്കായി. യെരിഹോവിൽ വസിച്ചിരുന്നു. ഒരു യഹൂദനും സ്വന്തം ജാതിയാൽ വെറുക്കപ്പെട്ടവനായിരുന്ന സക്കായി വളരെ ധനികനുമായിരുന്നു. ചുങ്കം പിരിവ് അക്രമത്തിൻ്റെയും അനീതിയുടെയും പര്യായമായി യഹൂദന്മാർ കരുതി. എന്നാൽ സക്കായി ദൈവത്തെ ഭയപ്പെട്ടു. ലൗകികത്വവും അഹംഭാവമുള്ള വ്യക്തിയെന്ന് പുറമേ കാണപ്പെട്ടിരുന്നുവെങ്കിലും സക്കായിയുടെ ഉള്ള് അങ്ങിഞ്ഞായിരുന്നില്ല. യേശുവിനെക്കുറിച്ച് സക്കായി കേട്ടിരുന്നു. നിന്നതിനോടും അവഗണിക്കപ്പെട്ടിരുന്നവരോടും യേശുവിനുണ്ടായിരുന്ന ദയയെയും സ്നേഹത്തെയും കുറിച്ച് സക്കായിക്ക് അറിവുണ്ടായിരുന്നു. സക്കായി ഒരു നല്ല ജീവിതം നയിപ്പാൻ ആഗ്രഹിച്ചു. യോഹന്നാൻ സ്നാപകൻ്റെ മരുഭൂമിയിലെ പ്രസംഗങ്ങൾ സക്കായിയെ സ്പർശിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികം ഒന്നും പിരിക്കരുത്. ലൂക്കോസ് 3:13 എന്ന യോഹന്നാൻ്റെ ഉപദേശം സക്കായി ഉടനടി സ്വീകരിച്ചില്ല എങ്കിലും ആ ദൂത് അവനിൽ ചലനമുണ്ടാക്കി. സക്കായി തിരുവെഴുത്തുകളെ ശോധന ചെയ്തിരുന്നു. തൻ്റെ പ്രവർത്തനം തെറ്റാണ് എന്ന് സക്കായിക്ക് ബോധ്യമായി. യേശുവിൻ്റെ ഉപദേശമാണ് യോഹന്നാൻ നൽകുന്നതെന്ന് സക്കായി കേട്ടപ്പോൾ ദൈവസന്നിധിയിൽ താനൊരു പാപിയാണെന്ന് സക്കായി മനസ്സിലാക്കി. യേശുവിൻ്റെ വാർത്തകൾ സക്കായിയിൽ പ്രത്യാശ ജനിപ്പിച്ചു. അനുതാപവും ജീവിത നവീകരണവും സക്കായിക്കും സാധ്യമായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ ഒരു ചുങ്കക്കാരനായിരുന്നില്ലേ? തന്നിൽ ആഴമായി പതിഞ്ഞ ദൃഢവിശ്വാസത്തെ പിന്തുടരുവാൻ സക്കായി തീരുമാനിച്ചു. താൻ ആരിൽ നിന്നെല്ലാം അപഹരിച്ചെടുത്തിട്ടുണ്ടോ അവർക്കെല്ലാം നഷ്ടപരിഹാരം ചെയ്യുവാനും സക്കായി തീരുമാനിച്ചു. സക്കായിയുടെ തീരുമാനം മാറ്റമില്ലാത്തതായിരുന്നു. ആ സന്ദർഭത്തിലാണ് യേശു യെരിഹോവിൽ എത്തിയിരിക്കുന്നുവെന്ന വാർത്ത സക്കായി ശ്രവിച്ചത്. യേശുവിനെ കാണുവാൻ സക്കായി ആഗ്രഹിച്ചു. പാപത്തിൻ്റെ ഫലങ്ങൾ എത്ര കയ്പേറിയതാണെന്നും അതിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കുന്നത് എത്ര കഠിനമാണെന്നും സക്കായി ഗ്രഹിച്ചു. സ്വന്തം തെറ്റുകൾ തിരുത്തുവാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെടുകയും അവരുടെ സംശയദൃഷ്ടിയോടുകൂടിയുള്ള പെരുമാറ്റം സഹിക്കുകയും ചെയ്യുക എന്നത് സക്കായിക്ക് ദുർവഹമായിരുന്നു. എങ്കിലും തൻ്റെ ജീവിതത്തിൽ പ്രത്യാശ വിതറ യേശുവിനെ കാണുവാൻ സക്കായി അതിയായി വാഞ്ചിച്ചു. തെരുവീഥികൾ ജനനിബിഡമായി. പൊക്കം കുറവുള്ളവനായ സക്കായിക്ക് ആൾക്കൂട്ടത്തിൽ നിന്ന് യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. ആരും സക്കായിക്ക് വഴിമാറിക്കൊടുത്തതുമില്ല. അതുകൊണ്ട് സക്കായി വഴിയരിയിൽ പന്തലിച്ച് കിടന്നിരുന്ന ഒരു അത്തിവൃക്ഷത്തിൽ കയറി സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് ഇരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് കടന്നുപോകുന്ന ഘോഷയാത്ര വീക്ഷിക്കുമായിരുന്നു. ഘോഷയാത്ര അടുത്തു വരുന്തോറും ആകാംക്ഷാഭരിതനായിരുന്ന സക്കായി ക്രിസ്തുവിനെ പരതിക്കൊണ്ടേയിരുന്നു. പുരോഹിതന്മാരുടെയും റബിമാരുടെയും ശബ്ദ കോലാഹലങ്ങൾക്കും സ്വാഗതം ഓന്നവരുടെ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾക്കും ഉപരിയായി നിശബ്ദനായ ആ ചുങ്കക്കാരൻ്റെ ഹൃദയം യേശുവിനോട് സംസാരിച്ചു. കടന്നുപോകുന്ന ഘോഷയാത്ര പെട്ടെന്ന് സക്കായി ഇരുന്നിരുന്ന അത്തിയുടെ ചുവട്ടിൽ നിന്നു. യേശു മുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിന് ഹൃദയത്തെ വായിക്കുവാൻ കഴിയുമായിരുന്നു. സക്കായിയെ വേഗം ഇറങ്ങുക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന ശബ്ദം സക്കായിയുടെ ശ്രവണപുടങ്ങളിൽ വധിച്ചപ്പോൾ സക്കായിക്ക് അത് വിശ്വസിപ്പാൻ പ്രയാസം തോന്നി. പുരുഷാരം വഴിമാറിക്കൊടുത്തു. സ്വപ്നം കാണുന്ന ഒരുവനെപ്പോലെ സക്കായി തൻ്റെ ഭവനത്തിലേക്കുള്ള വഴി യേശുവിനെ കാണിച്ചു കൊടുത്ത് നടന്നു. റബിമാർ ഇതിൽ അസന്തുഷ്ടരായി പിറുപിറുക്കുകയും പരിഹാസ വചനങ്ങൾ ഉരുവിടുകയും ചെയ്തു. അവൻ പാപിയായൊരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്നവർ പറഞ്ഞു. യോഗ്യനല്ലാത്ത തന്നോട് ഇത്ര സ്നേഹം കാട്ടുകയും തൻ്റെ വീട്ടിലേക്ക് വരുവാൻ ഒരുമ്പിടുകയും ചെയ്ത ക്രിസ്തുവിൻ്റെ പ്രവൃത്തി സക്കായിയെ വികാരാധീനനാക്കി. തന്നെ കണ്ടെത്തിയ ഗുരുവിനോടുള്ളതായ സ്നേഹവും ബഹുമാനവും സക്കായിയുടെ അധരങ്ങളെ തുറന്നു. തൻ്റെ തെറ്റുകളെ തുറന്ന് പറയുവാൻ സക്കായി ഒരുക്കമായിരുന്നു. പുരുഷാരത്തിൻ്റെ സാന്നിധ്യത്തിൽ സക്കായി പറഞ്ഞു, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ധനികനായ യുവപ്രമാണി ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് ക്രിസ്തു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. എന്നാൽ രക്ഷപ്രാപിപ്പാൻ ആർക്കും കഴിയും എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞപ്പോൾ ക്രിസ്തു പറഞ്ഞു, മനുഷ്യരല്ല അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു. ക്രിസ്തുവിൻ്റെ പ്രസ്താവന എത്ര യാഥാർത്ഥ്യമായിരുന്നുവെന്ന് സക്കായിയുടെ പ്രവൃത്തി കാണിച്ചു കൊടുത്തു. മർക്കോസ് 10:24-26 വാക്യങ്ങൾ, ലൂക്കോസ് 18:27, ദൈവകൃപ ധനവാനെയും രക്ഷയ്ക്ക് യോഗ്യനാക്കുന്നുവെന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കി. സക്കായി ക്രിസ്തുവിൻ്റെ മുഖം ദർശിക്കുന്നതിന് മുമ്പ് തന്നെ തന്നിലുണ്ടായിരുന്ന അനുതാപം യഥാർത്ഥമെന്ന് തെളിയിക്കുന്ന പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. മനുഷ്യർ തന്നെ കുറ്റം വിധിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ പാപത്തെ സക്കായി ഏറ്റുപറഞ്ഞു. പരിശുദ്ധാത്മാവ് തന്നിൽ പ്രവർത്തിച്ചപ്പോൾ സക്കായി ദൈവത്തിന് കീഴ്പ്പെട്ടു. പുരാതന ഇസ്രായേലർക്കും എക്കാലത്തുമുള്ള ദൈവജനത്തിനും വേണ്ടി എഴുതപ്പെട്ട ഉപദേശങ്ങളെ അനുസരിപ്പാൻ സക്കായി ഒരുങ്ങി. കർത്താവ് പുരാതന കാലത്ത് തന്നെ കൽപ്പിച്ചിരുന്നു, നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് നിന്റെ അടുക്കൽ വെച്ച് ക്ഷയിച്ചു പോയാൽ നീ അവനെ താങ്ങണം. അന്യനും പരദേശിയും എന്ന പോലെ അവൻ നിന്റെ അടുക്കൽ പാർക്കണം. അവനോട് പലിശയും ലാഭവും വാങ്ങരുത്. നിന്റെ ദൈവത്തെ ഭയപ്പെടണം. നിന്റെ സഹോദരൻ നിന്റെ അടുക്കൽ പാർക്കണം. നിന്റെ പണം പലിശയ്ക്ക് കൊടുക്കരുത്. നിന്റെ ആഹാരം അവന് ലാഭത്തിനായി കൊടുക്കുകയും അരുത്. ആകയാൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ അന്യായം ചെയ്യരുത്. നിന്റെ ദൈവത്തെ ഭയപ്പെടണം. ലേവ്യ 25:35-37. മേഘസ്തംഭത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തു തന്നെയാണ് ഈ വാക്കുകൾ അരുളി ചെയ്തത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് സക്കായി നൽകിയ പ്രതികരണം സാധുക്കളോടും കഷ്ടത അനുഭവിക്കുന്നവരോടും കരുണ കാണിച്ചുകൊണ്ടായിരുന്നു. ചുങ്കക്കാരുടെ ഇടയിൽ ഒരു സഖ്യമുണ്ടായിരുന്നു. തന്മൂലം അവർക്ക് ജനത്തോട് അന്യായം കാണിപ്പാനും വ്യാജ പ്രവൃത്തിയിൽ പരസ്പരം സഹായിക്കുവാനും കഴിഞ്ഞിരുന്നു. ആഗോളവ്യാപകമായിരുന്ന അഴിമതിയിലാണ് ചുങ്കക്കാർ ആണ്ടിരുന്നത്. ചുങ്കക്കാരെ വെറുത്തിരുന്ന പുരോഹിത വർഗം തങ്ങളുടെ വിശുദ്ധ സ്ഥാപനത്തിൻ്റെ മറവിൽ അവിശ്വസ്തമായ മാർഗങ്ങളിലൂടെ ധനസമ്പാദനം നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിന് വിധേയനായ സക്കായി സത്യത്തിന് വിരുദ്ധമായ എല്ലാ മാർഗത്തിൽ നിന്നും പിൻവാങ്ങി. നവീകരണം കൂടാതെയുള്ള അനുതാപം യഥാർത്ഥ അനുതാപമല്ല. അനുതപിക്കപ്പെടാത്തവരും നീക്കിക്കളയാത്തതുമായ പാപത്തെ മൂടുവാനുള്ളതായ ഒരു വസ്തുവല്ല ക്രിസ്തുവിൻ്റെ നീതി. സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുകയും പ്രവൃത്തിയെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത തത്വമാണ് ക്രിസ്തുവിൻ്റെ നീതി. ദൈവത്തിന് വേണ്ടി പൂർണ്ണത പ്രാപിക്കുന്നതാണ് വിശുദ്ധി. സ്വർഗീയ തത്വങ്ങൾ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടത് ഹൃദയത്തെയും ജീവിതത്തെയും പൂർണ്ണമായി കീഴ്പ്പെടുത്തി കൊടുക്കുന്നതാണ് വിശുദ്ധീകരണം. കർത്താവ് ഒരു വ്യവസായിയാണെങ്കിൽ എപ്രകാരം പ്രവർത്തിക്കുമോ അതുപോലെ ആയിരിക്കണം വ്യവസായത്തിൽ ഏർപ്പെടുന്ന ഒരു ക്രിസ്ത്യാനി പ്രവർത്തിക്കേണ്ടത്. തൻ്റെ എല്ലാ ഇടപാടുകളിലും ദൈവമാണ് തൻ്റെ ഗുരുവെന്ന് അവൻ വെളിപ്പെടുത്തണം. തൻ്റെ നാൾ വഴി പേരിടിയിലും കണക്ക് ബുക്കുകളിലും പ്രമാണങ്ങളിലും യഹോവയ്ക്ക് വിശുദ്ധം എന്ന എഴുത്ത് ഉണ്ടായിരിക്കണം. ക്രിസ്തുവിൻ്റെ അനുഗാമി എന്ന് അവകാശപ്പെടുകയും അനീതിയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ വിശുദ്ധനും നീതിമാനും കരുണയുള്ളവനുമായ ദൈവത്തിൻ്റെ സ്വഭാവത്തിനെതിരായി വ്യാജ സാക്ഷീകരണം നൽകുകയാണ്. മാനസാന്തരപ്പെട്ട എല്ലാ വ്യക്തികളും സക്കായിയെപ്പോലെ തൻ്റെ ജീവിതത്തിലുള്ള എല്ലാ അനീതി പ്രവൃത്തികളെയും ഉപേക്ഷിച്ച് ക്രിസ്തു ഹൃദയത്തിൽ കടന്നു വന്ന വസ്തുത എല്ലായിടത്തും പ്രസ്താവിക്കും. മറ്റുള്ളവർക്ക് നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ സക്കായിയെപ്പോലെ അതിൻ്റെ പരിഹാരം നൽകിക്കൊണ്ട് തൻ്റെ ആത്മാർത്ഥത തെളിയിക്കും. യഹോവ അരുളി ചെയ്യുന്നു, പണയം തിരികെ കൊടുക്കുകയും അപഹരിച്ചത് മടക്കിക്കൊടുക്കുകയും നീതികേട് ഒന്നും ചെയ്യാതെ ജീവൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ അവൻ മരിക്കാതെ ജീവിക്കും. യഹെസ്കേൽ 33:15-16. അനീതിയുള്ള വ്യാപാരത്തിലൂടെ നാം ആരെയെങ്കിലും മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇടപാടിൽ നാം ആരെയെങ്കിലും കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് നിയമത്തിൻ്റെ മറവിൽ ഒളിക്കുവാൻ സാധിക്കുമെങ്കിൽ തന്നെയും നമ്മുടെ തെറ്റുകളെ ഏറ്റുപറയുകയും കഴിയുമെങ്കിൽ അത് ഉടമസ്ഥനെ തിരികെ കൊടുക്കേണ്ടതുമാണ്. നാം എടുത്തത് മാത്രം തിരികെ കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെയോ നമ്മുടെ കൈവശത്തിൽ അത് ഇരുന്ന സമയം ആ തുക ശരിയായി വിനിയോഗിച്ചിരുന്നുവെങ്കിൽ അത് എത്രമാത്രം വർദ്ധിക്കുന്നുമായിരുന്നുവോ അതും കൂടി കൊടുക്കേണ്ടത് ന്യായമായ കാര്യമല്ലേ? സക്കായിയോട് കർത്താവ് പറഞ്ഞു, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. സക്കായി മാത്രമല്ല അനുഗ്രഹിക്കപ്പെട്ടത്, അവൻ്റെ കുടുംബം മുഴുവൻ അവനോടുകൂടെ അനുഗ്രഹീതരായി. സത്യത്തിൻ്റെ പാഠങ്ങൾ സക്കായിക്ക് നൽകുവാനും ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ തത്വങ്ങൾ അവൻ്റെ കുടുംബത്തെ അഭ്യസിപ്പിക്കുന്നതിനുമായി യേശു സക്കായിയുടെ വീട്ടിലേക്ക് പോയി. യഹൂദ നേതാക്കൾ സക്കായിയുടെ കുടുംബത്തിന് ദേവാലയത്തിൽ പ്രവേശനം നൽകിയിരുന്നില്ല. എന്നാൽ യേശുവിന് യെരിഹോവിലെ സക്കായിയുടെ ഭവനം ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ഭവനമായി തീർന്നു. ജീവൻ്റെ വചനം യേശു ആ ഭവനത്തിൽ ഉള്ളവർക്ക് മൊത്തമായി നൽകി. ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി കൈക്കൊള്ളുമ്പോൾ ആത്മാവ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നു. സക്കായി ക്രിസ്തുവിനെ സ്വീകരിച്ചു. കടന്നുപോകുന്ന ഒരു വിരുന്നുകാരനെ പോലെയല്ല, സ്ഥിരമായി വാസം ചെയ്യുവാൻ വന്ന ഒരാളെപ്പോലെ ക്രിസ്തു സക്കായിയുടെ ഉള്ളിൽ പ്രത്യക്ഷപ്പെട്ടു, പ്രതിഷ്ഠിക്കപ്പെട്ടു. ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ദൃഷ്ടിയിൽ സക്കായി ഒരു പാപിയായിരുന്നു. സക്കായിയുടെ ഭവനത്തിൽ ക്രിസ്തു പോയതുകൊണ്ട് ക്രിസ്തുവിനെതിരായും അവൻ പിറുപിറുത്തു. എന്നാൽ ക്രിസ്തു സക്കായിയെ അബ്രഹാമിൻ്റെ മകനായി സ്വീകരിച്ചു. വിശ്വാസികളത്രേ അബ്രഹാമിൻ്റെ മക്കൾ. ഗലാത്തിയർ 3:7.